ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
நாசிகேதஸ்த்ரயமேதம் விதித்வா ய ஏவம் வித்வான் சினுதி நாசிகேதம் சமர்த்யுபாசான் புரதப்ரணவ்ய சோபாதிகோ மோததே ஸ்வர்கலோகே. நாசிகேதஹ த்ரயம் யதோக்தம் யாயிஷ்டக யாவதேர்வா யதாவா இதி. நாசிகேத த்ரயம் யதோக்தம் பரஜரிதி முன்பு பரஞ்சலோ மூணு தவண மூணு தரத்தில் ஞானத்தை சம்ஸ்காரத்தை ஆர்ஜிச்சிட்டு யாயிஷ்டக யாவதேர்வா யதாவா நேரத்தை பார்த்து மூணு தரத்தில் ஆயிஷ்டகளுடைய எண்ணம், அது பயணம் செய்யேண்ட ஆகிருதி, ஏது மந்திரங்களான அதில் உபயோகிக்கேண்டது, இதெல்லாம் மனசிலாக்கி பிரயம் ஏதத் விதித்துவ ஏதத் விதித்துவ அவதம் இம்மூணு காரியங்களும் சரியாகி மனசிலாக்கி ஜேஷ்ட ஏதுவனானோ ஏவன் பரஞ்ச ரீதியில் ஆத்மஸ்வரூபேன அக்னியும் வித்வான் சின்னதே நிர்மூலத்தை எதையும் ஆத்மஸ்வரூபேன நேரத்தை பரஞ்சோ அது ഈ കർമാനുഷ്ഠാനത്തോടൊപ്പം വിരാട് വാസനയുണ്ട്. അപ്പൊ ആ വിരാട് രൂപത്തെ വിദ്വാൻ, അഗ്നി വിദ്വാൻ, ഈ വിരാട് രൂപത്തെ ഉപാസിക്കുന്നവൻ ചിനുതെ, അതിന്റെ അർത്ഥം പറയുന്നു വിദ്വാനത്തെ ഉപാസിക്കുന്നവൻ ചിനുതെ നിർവർത്തയരി അനുഷ്ഠിക്കുന്നത് ഈ കർമ്മത്തെ. അപ്പൊ വിരാട് ഉപാസനയോടുകൂടി ആരാണോ ഈ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത്, നാചികേതം അഗ്നിയും ക്രതം, നാചികേതം എന്ന് അറിയപ്പെടുന്ന ഈ യാഗത്തെ അഗ്നിയും മറിയുടെ ക്രതു യാഗം എന്ന് പറഞ്ഞു. ആരാണോ ഈ കർമ്മം അനുഷ്ഠിക്കേണ്ട വിധാനങ്ങളെല്ലാം മനസ്സിലാക്കി വിരാട് ഉപാസനയോടുകൂടി ആരാണോ ഇങ്ങനെ അനുഷ്ഠിക്കുന്നത്, സഹാവൻ മൃത്യുപാശാൻ, മൃത്യുപാശങ്ങളെ, എന്താണ് മൃത്യുപാശം? അധർമ്മ അജ്ഞാന രാഗദ്വേഷാദി ലക്ഷണ, അധർമ്മം അജ്ഞാനം രാഗദ്വേഷം തുടങ്ങിയ മൃത്യുവാശങ്ങളെ, പുരത അദ്രത പൂർവമേവ ശരീരപാത, മരണത്തിന് മുമ്പ് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അധർമ്മ അജ്ഞാന രാഗദ്വേഷാദികളെല്ലാം പ്രണോദ്യ അപഹായ ഉപേക്ഷിച്ചിട്ട് നശിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ശോകാധിക ശോകാധികനായി അതിനെ വ്യാഖ്യാനിക്കുന്നു. മാനസേഹി ദുഃഖേഹി വികത, മാനസ ദുഃഖങ്ങളിൽ നിന്നെല്ലാം വികതനായി, ഇല്ലാത്തവനായി, മാനസിക ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിതനായി, മോദതേ സ്വർഗലോകെ വൈരാഗേ, അത് തന്നെ വിശദീകരിക്കുന്നു. വിരാടാത്മസ്വരൂപ പ്രതിപത്യ, വിരാടാത്മസ്വരൂപ ജ്ഞാനമുണ്ട് തൻ ആ വിരാട് പുരുഷൻ തന്നെ എന്നുള്ള ജ്ഞാനമുണ്ട്. വൈരാജപഥത്തിൽ സ്വർഗലോകമെന്നിവിടെ പറയുന്ന ആ പദത്തിൽ ആനന്ദിക്കുന്നു. സ്വരൂപ പ്രതിപത്തി കൊണ്ട് ആ വിരാട് പദത്തിൽ അവൻ ആനന്ദിക്കുന്നു, അതാണ് അനുഭവം. സുഖാധികവും മോദതയും സ്വർഗലോകം എന്ന് പറയുന്നത് ആ ജ്ഞാനകർമ്മ അനുഷ്ഠാനത്തിന്റെ ഫലത്തെ ഇവിടെ പറയുകയാണ്. എന്നിട്ട് ആ അതിനിവിടെ ഉപസംഹരിക്കേണ്ടത് യേശത്തെ അഗ്നി നചികേത സ്വർഗ്യു യമവ്രണീഹ ദ്വിതീയേന വരേണ ഏതം അഗ്നി തവേവ പ്രവക്ഷന്തി ജനാശ തൃതീയം വരം നചികേതോ വരേഷു. പഞ്ചമന്ത്രത്തിന്റെ അർത്ഥം ത്രിനാചികേത, ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഈ അഗ്നിവിദ്യയെ ത്രയം, അതിന്റെ മൂന്ന് ഭേദങ്ങളെയും ഏതൻ വിധിത്വ ഇതിനെ ഉപാസിച്ച് അനുഷ്ഠിച്ചിട്ട് ഏവം വിദ്വാൻ, ഏതൊരു വിദ്വാനാണോ നാചികേതം ചിലത് ഈ നാചികേത അഗ്നിവിദ്യയെ അനുഷ്ഠിക്കുന്നത്, സഹ അവൻ മൃത്യുപാശാൻ, മൃത്യുപാശങ്ങളായിരിക്കുന്ന അധർമാജ്ഞാന രാഗദ്വേഷാദികളെല്ലാം വിരത പ്രണോദ്യ ജീവിച്ചിരിക്കുക തന്നെ ഇല്ലാതാക്കിയിട്ട് ശോകാധിക ശോകാധികനായി, ശോകത്തെ അതിക്രമിച്ചവനായി സ്വർഗലോകേ വിരാ ഭാവത്തിൽ മോദതയെ ആനന്ദിക്കുന്നു. മരണത്തിന് മുമ്പ് മോക്ഷത്തെ കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത് മരണത്തിന് മുമ്പ് ഇയാൾ അധർമ്മ അജ്ഞാന രാഗദ്വേഷാദികളിൽ നിന്ന് മുക്തനായി മരണശേഷം വിരാടാത്മഭാവത്തെ പ്രാപിക്കുന്നു. മരണശേഷമാണ് വിരാടാത്മപ്രജ്ഞ. അപ്പോ ആ വിരാട് ഭാവത്തിലെത്തിച്ചേരുന്ന ഇതെല്ലാം തടസ്സമായിരിക്കുന്നവയാണ് അജ്ഞാനമാത്രം. ഇതെല്ലാം അതെല്ലാം ഇല്ലാതാക്കി മരണശേഷം ഹിരണ്യഗർഭപ്രാപ്തി, വിരാടാത്മപ്രാപ്തി, ഇതെല്ലാം ജീവിച്ചിരിക്കുകയാണ്. മരണശേഷം അവസ്ഥ പ്രാപിക്കുന്നു. മുക്തി എന്ന് പറയുമ്പോൾ പൂർണ്ണമായ മുക്തിയല്ല, അതായത് ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്നത്. ഞാനെന്ത് ഉപാസന ഉപാസന കർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ സദ്യമുക്തി ഉണ്ടാകുന്നു. മരണശേഷം ഉള്ള അവസ്ഥാന്തര പ്രാപ്തിയാണ്. അതിനോട് പറഞ്ഞ സ്വർഗേ ലോകേ എന്ന് പറഞ്ഞത് ഉപാസന എന്ന് ഒരിടത്തും അദ്വൈത മതമനുസരിച്ച് സദ്യോമുക്തി ഉണ്ടാകുന്നു. അതായത് ജീവിച്ചിരിക്കുന്ന മുക്തി ശരീരനാശത്തോടുകൂടി പിന്നീട് ജീവന ഗമനം ഉണ്ടാകാതിരിക്കുന്ന ആ അവസ്ഥ ഉണ്ടാകത്തില്ല. ഇവിടെ ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമാണ് ജീവൻ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഹിരണ്യ ഗർഭപദപ്രാപ്തിയോ അല്ലെങ്കിൽ വിരാടാത്മഭാവം എല്ലാം ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കെ അങ്ങനെ ഒരു മാർഗത്തിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായിരിക്കുന്ന അധർമാജ്ഞാന രാഗദ്വേഷാദികളെല്ലാം നശിക്കുന്നു. മരണശേഷം അങ്ങനെ ഒരവസ്ഥയെ പ്രാപിക്കുന്നു. സദ്യോമുക്തി എന്ന് പറയുന്നത് തത്വജ്ഞാനം ഉണ്ടാകുന്ന മോക്ഷം ഒഴിച്ച് ബാക്കി ഏതെല്ലാം തരത്തിലുള്ള മോക്ഷമാർഗങ്ങളിലും ജീവന് ഗതിയുണ്ട്. ജീവൻ അവിടെ സഞ്ചരിക്കുന്നു, ശരീരം വിട്ടിട്ട് സഞ്ചരിക്കുന്നു. ഇത് ബ്രഹ്മസൂത്രത്തിന്റെ അവസാനാധ്യായം വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നു. അദ്വൈതമനുസരിച്ച് തത്വജ്ഞാനത്തിൽ നിന്ന് മാത്രമേ സദ്യോമുക്തി ഉണ്ടാവുന്നുള്ളൂ. മറ്റ് പലതരത്തിലുള്ള മോക്ഷം ഉണ്ടാകും. അദ്വൈത സമ്പ്രദായങ്ങളിലും മറ്റും പറയുന്ന സാലോക്യം, സാരുക്യം എന്നെല്ലാം പറയുന്ന പലതരത്തിലുള്ള മോക്ഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത്തരം മോക്ഷങ്ങളെല്ലാം ഒരു അദ്വൈതത്തിന് സമ്മതമാണ്. ഒരു ദേവത ഉപാസനയിലൂടെ ദേവതയുടെ സാരൂപ്യത്തെ പ്രാപിക്കുക, അല്ലെങ്കിൽ ദേവതയുടെ സായുജ്യത്തെ പ്രാപിക്കുക, അല്ലെങ്കിൽ ദേവതയുടെ സാലോക്യത്തെ പ്രാപിക്കുക, ഇത്തരം മോക്ഷങ്ങളെല്ലാം വരാം. പക്ഷെ ഇതെല്ലാം ഒരു ജീവന് മരണശേഷം ജീവിച്ചിരിക്കുകയല്ലായാൽ ഇവിടെ പറയുന്ന തരത്തിലുള്ള വിശുദ്ധി, ആ വിശുദ്ധിയെ നേടി അധർമാജ്ഞാനം, ആ മോക്ഷത്തിന് തടസ്സമായിരിക്കുന്ന അധർമാജ്ഞാനങ്ങളെല്ലാം നശിച്ച് മരണശേഷം ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ഈ ജീവനൊരു ഗതി ഉണ്ടാവും, ഒരു യാത്ര. ആ യാത്രയിൽ ആ ദേവതാലോകത്ത് എത്തിച്ചേർന്ന് അവിടെ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. കാലത്തെ സാരൂപ്യം, സാഹിത്യം എന്നെല്ലാം പറയുന്നത് അവിടെ വെച്ച് സംഭവിക്കുകയാണ്. അദ്വൈതി പറയുന്നത് അങ്ങനെയല്ല, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദേവതാ സാഹിത്യം എന്ന് പറയുന്നത് ദേവതാ സ്വരൂപത്തിലേക്ക് വിനയിക്കുകയാണ്. അത്തരത്തിലുള്ള മോക്ഷത്തെ പോലും ഇവിടെ അംഗീകരിക്കുന്നില്ല. അതായത് ഇവിടെ അങ്ങനെ ഒരു സ്വരൂപ വിനയമോ രണ്ടായി നിന്നിട്ട് ഒന്നിക്കലോ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതെല്ലാം ദ്വൈത സങ്കല്പങ്ങളാണ്. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ ഏത് തരത്തിലുള്ള മോക്ഷമായാലും ശരി അതിലേക്ക് അംഗീകരിക്കാം. പക്ഷെ അവിടെയൊന്നും സദ്യോമുക്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല. സദ്യോമുക്തിയിൽ എന്താണ്? ജീവന് ഗമനമില്ല, ജീവന് ഊർധ്വഗതി ഉണ്ടാകുന്നില്ല. ബാക്കി എല്ലാ മോക്ഷ സമ്പ്രദായങ്ങളും ജീവന് ഊർധ്വഗതി ഉണ്ടാകും. ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് പോകും ഒരവസ്ഥ. ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയെന്ന ഒരു അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് പോവുകയില്ല, മറിച്ച് സ്വരൂപസ്ഥിതിയാണ്. അജ്ഞാനം കൊണ്ട് സ്വരൂപച്യുതി സംഭവിച്ചു, ജ്ഞാനം കൊണ്ട് ആ സ്വരൂപസ്ഥിതി സംഭവിക്കുന്നു. അതും അവിടെ പ്രത്യേകിച്ച് ക്രിയാരൂപത്തിലോ മറ്റേതെങ്കിലും തരത്തില് പരിണാമ രൂപത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല, മറിച്ച് അജ്ഞാനനാശം മാത്രം. അജ്ഞാനം മാത്രം ത്രികാലത്തിലും തന്നെ സംസാരം ഉണ്ടായിരുന്നില്ല എന്നുള്ള ബോധം. തന്നൊരിക്കലും ബന്ധനത്തിലായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും മോക്ഷത്തെയും പ്രാപിക്കുന്നില്ല, മറിച്ച് സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നുള്ള ജ്ഞാനം. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്ന അവസ്ഥ, സ്വരൂപസ്ഥിതി അതാണ്. അവിടെ അതിനെ സദ്യോമുക്തി എന്ന് പറയുന്നു. അത് ഏത് സമയം ആണോ ജ്ഞാനം ഉണ്ടാകുന്നു, ആ ക്ഷണത്തിൽ തന്നെ അയാൾ അജ്ഞാനനാശം സംഭവിക്കുന്നു, അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും ഇന്ന് ആധാനമോ ദോഷ അപനയമോ ബ്രഹ്മസൂത്രത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നു. മോക്ഷമുണ്ട്, ആത്മാവിന് എന്തെങ്കിലും ഒരു ഗുണാവധാനം, എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകുക. ദേവതാ ഉപാസനയും സാഹിത്യം എന്ന് നമ്മൾ പറയുന്ന എന്താണ്? ആ ജീവൻ ആ ഈശ്വരൻ നിന്ന് വേർത്ത് നിന്ന് ഒടുവിൽ ആ ഈശ്വര സ്വരൂപത്തിൽ വിലയം പ്രാപിക്കുന്നു. അതാണ് അത്തരത്തിലുള്ള ഒരു വിലയം പ്രാപിക്കണമെന്ന് ഇവിടെ അംഗീകരിക്കുന്നില്ല. അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം കാരണം മുട്ട് നിന്നെങ്കിലും വിലയം പ്രാപിക്കാൻ പറ്റും, രണ്ടായി മാറിയിരുന്നെങ്കിലും പിന്നീട് ഒന്നാകാൻ പറ്റും. അതുകൊണ്ട് രണ്ടായി ഒരിക്കലും മാറി നിൽക്കുന്നില്ല, അവിടെ വീണ്ടും ഒന്നാവുക എന്ന് പറയുന്ന അവസ്ഥയും ഇവിടെ സംഭവിക്കുന്നില്ല. എന്തെങ്കിലും ആത്മാവിന്റെ ഒരു ഗുണത്തെ അവിടെ കൂട്ടിച്ചേർക്കുകയോ ആത്മാവിൽ നിന്ന് എന്തെങ്കിലും ഒരു ദോഷത്തെ അപനയനം ചെയ്യുകയോ ചെയ്യുന്നില്ല, രണ്ടും സംഭവിക്കുന്നില്ല. ഇത് അപ്രാപ്തി പ്രാപ്യമല്ല, പ്രാപ്തിയ പ്രാപ്യമല്ല. പ്രാപിക്കാതിരുന്ന ഒരു വസ്തുവിനെ പോയി പ്രാപിക്കുന്നതല്ല, ഇതുവരെ നേടാതിരുന്ന ഒന്നിനെ പോയി നേടുന്നതല്ല. പിന്നെന്താണ്? സദാ നേടിയിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള ആ വിസ്മൃതി, അറിവില്ലായ്മ അതിനെ ഇല്ലാതാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഉപാസനയുടെ ഫലമായി വരുന്ന ഏത് പദമായാലും ശരി, അത് ഹിരണ്യഗർഭപദമായാലും വൈരാജ്യം പദമായാലും അതെല്ലാം മരണശേഷം ജീവൻ പോയി പ്രാപിക്കുന്നതാണ്. അതുകൊണ്ടാണ് നജികേസ് ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടും നജികേസ് വീണ്ടും ശരിയായ തത്വജ്ഞാനത്തിലേക്ക് വീണ്ടും ആവശ്യപ്പെടുന്നത്. അതുതന്നെ വേദത്തിൽ ഈ മൂന്ന് കാണ്ഡങ്ങളും തമ്മിലുള്ള ബന്ധം അദ്വൈതത്തിൽ ചർച്ച ചെയ്യുമ്പോൾ കർമ്മകാന്ഡം അടുത്ത് പറയും, അടുത്ത മന്ത്രത്തിന്റെ ഭാഷയിൽ പറയും. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം, അത് കർമ്മകാന്ഡവും ഉപാസനാകാന്ഡവും രണ്ടും അധ്യാരോപ തന്ത്രത്തിൽപ്പെട്ടതും ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് അപവാദ തന്ത്രത്തിൽപ്പെട്ടതുമാണെന്ന് പറയും. അതായത് ഈ കർമ്മകാന്ഡത്തിലും ഉപാസനാകാന്ഡത്തിലും പറയുന്നതെല്ലാം ആരോപിക്കപ്പെടുന്നതാണ്, പരമാർത്ഥത്തിലുള്ളതെല്ലാം ആരോപിക്കപ്പെടുന്നതാണ്. ജ്ഞാനകാന്ഡത്തിൽ വരുമ്പോഴും അവിടെ എന്തൊക്കെ ആരോപിച്ചോ അതിനൊക്കെ നിഷേധിക്കുകയാണ്, അതിനാണ് അപവാദം എന്ന് പറയുന്നത്. ആരോപിക്കുക എന്ന് പറയുന്നത് കൽപ്പിക്കുക, ആത്മാവിൽ കൽപ്പിച്ച കർമ്മങ്ങളെക്കുറിച്ചും ആത്മാവിൽ കൽപ്പിച്ചിരിക്കുന്ന ഉപാസനാ രീതികളെക്കുറിച്ചും ആത്മാവിൽ കൽപ്പിച്ചിരിക്കുന്ന ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുമാണ് അവിടെ വിശദീകരിക്കുന്നത്, കർമ്മകാന്ഡത്തിലും ഉപാസനാകാന്ഡത്തിലും. മറിച്ച് ജ്ഞാനകാന്ഡത്തിൽ വരുമ്പോൾ എന്താണ്? അവിടെ എന്തെല്ലാം കൽപ്പിച്ചോ, എന്തെല്ലാം കൽപ്പനയ്ക്ക് വിധേയമായി അവിടെ വർണ്ണിച്ചു, അതിനെല്ലാം പാടെ നിഷേധിക്കുന്ന, അപവദിക്കുന്ന, അതുകൊണ്ട് അതിനെ അപവാദ തന്ത്രമാണ് അവിടെ എന്ന് പറയും, അപവാദ ശാസ്ത്രമാണ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധവും അതാണ്, ഇതെല്ലാം അദ്വൈത സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ അതുകൊണ്ട് രണ്ടും തമ്മിൽ പരസ്പര ബന്ധവുമുണ്ട്. ആ ബന്ധം ഈ തരത്തിലാണ്, ഒന്ന് ആരോപിതവും മറ്റൊന്ന് അപവാദ രൂപത്തിലുള്ളത്. അതുകൊണ്ടിതെല്ലാം മരണശേഷം ആണ് ബാക്കി എല്ലാ സ്ഥാനങ്ങളും പ്രാപിക്കുന്നത്, ജീവിച്ചിരിക്കെ പ്രാപിക്കുന്നത് ആണ് മുക്തി. മരണശേഷം പ്രാപിക്കുന്നത് എല്ലാം ഓരോ സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നദിയെ സന്ധിയുന്ന ഈ രണ്ട് ഇത്രയും ഉയർന്ന വൈരാഗ്യപ്രാപ്തി വരെ ഉപദേശിച്ചിട്ടും നദിയെ സന്ധിയുണ്ടെന്നും തൃപ്തനാകുന്നുണ്ട്. കാരണം ഇതുമെല്ലാം ആരോപ തന്ത്രത്തിൽപ്പെട്ടതാണ്, കൽപ്പനകൾക്ക് അധീനമായിട്ടുള്ള കാര്യങ്ങളാണ്. നജീവസിന് വേണ്ടത് എന്താണ്? യഥാർത്ഥത്തിലുള്ള വിജയമാണ്, അപവാദ തന്ത്രത്തിൽപ്പെട്ട വിജയമാണ്. ഇതെല്ലാം പാടെ നിഷേധിക്കുന്ന പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന വിദ്യയാണ് വേണ്ടത്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. പക്ഷെ ആ വിദ്യയ്ക്ക് പ്രാപിക്കുന്നതിനുള്ള അധികാരികൾ വളരെ വിരളമാണ്, അതിനുള്ള യോഗ്യതകൾ വളരെ വിരളമാണ്. ഭൂരിപക്ഷത്തിന് സ്വീകാര്യമായിരിക്കുന്ന ഈ പറയുന്ന കർമ്മകാന്ഡമാണെങ്കിൽ ഉപാസനാകാന്ഡമാണ്, ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭൂരിപക്ഷത്തിന് അതേ സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് നജീവേസ് എന്ത് ചെയ്തു? ആദ്യം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോക കല്യാണത്തിന് വേണ്ടി ആ രണ്ട് വിദ്യകളും ആവശ്യപ്പെട്ടു. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? പിതാവിന്റെ സംതൃപ്തി, മനസ്സിന്റെ സന്തോഷം, മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷം. അതും അച്ഛന് വേണ്ടി ആവശ്യപ്പെട്ടാണെങ്കിലും ഈ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നതാണ് സാധാരണ മനുഷ്യന് ഏറ്റവും വലുതായിരിക്കുന്നത്. ഇത് അവസാനം പറയുന്ന വെച്ചാൽ അവിടെ മനസ്സേ ഇല്ലാതാകുന്നതാണ്, അവിടെ മനസ്സിന്റെ സന്തോഷമാണ്. ആത്മവിദ്യയുടെ ശരിയായ ആത്മവിദ്യയുടെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കുക, സ്ട്രെസ് ഇല്ലാതാക്കുകയൊന്നുമല്ല. അത് സാധാരണ മനുഷ്യന് സാധാരണ ജീവിതത്തിൽ, സാധാരണ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഭൂരിപക്ഷത്തിൽ അതാണ് ആവശ്യം. അത് നജീവസ് ഇവിടെ ആവശ്യപ്പെടുന്നു, തന്റെ പിതാവിന്റെ മനസ്സിന്റെ സന്തോഷം എന്നുള്ളതാണ്. അപ്പൊ അത് ഉപദേശിക്കാൻ പാടില്ലാത്തതൊന്നും ആവശ്യമില്ലാത്തതൊന്നുള്ളതല്ല, പൊതുവെ എല്ലാവർക്കും ആവശ്യമായും സ്വീകാര്യമായിരിക്കുന്നു അതാണ്. പക്ഷെ അതാണ് ആത്മവിദ്യ എന്ന് ധരിച്ചറിയുന്നത്. ആത്മവിദ്യ ഇനി ആവശ്യപ്പെടാൻ പോകുന്ന അതിൽ എന്തെങ്കിലും ആധ്യാത്മികമായ ഉയർന്ന സ്ഥാനങ്ങൾ നേടുക, ഹിരണ്യഗർഭസ്ഥാനം വരെ, വിരാടാത്മഭാവം വരെയുള്ള ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങൾ നേടിയെടുക്കുക, അതും ശരിയായിട്ടുള്ള ആത്മവിദ്യ അല്ല, പൂർണമായ ആത്മവിദ്യയല്ല. ലൗകിക വിദ്യകളെ അപേക്ഷിച്ചത് ശ്രേഷ്ഠമാണ്. പക്ഷെ ഇനിയും സ്ഥിരീകരിക്കാൻ പോകുന്ന ആത്മവിദ്യ അപേക്ഷിച്ചത് നികൃഷ്ടമാണ്. ഇതൊന്നും ഇപ്പൊ നമ്മൾ സാധാരണ മനുഷ്യന് വേണ്ടി, സാധാരണ മനുഷ്യന് പൊതുവെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നമ്മൾ ഈ സാധാരണക്കാർക്ക് ഉൾപ്പെടുത്തിയാണ്. അങ്ങനെ അതും കുഴപ്പമാണ്. ഉപദേശിക്കുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും, യോഗം, ധ്യാനം, ജപം, ഇങ്ങനെയുള്ള സാധാരണയായ ആത്മീയാനുഷ്ഠാനങ്ങളെല്ലാം അതിന്റെ പ്രാഥമികമായ ഫലം എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ ശാന്തി, സമാധാനം, ഇതൊക്കെ ഉദ്ദേശിച്ചാണ് അത് ഉപദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകം നൽകിയ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ, അതൊക്കെ അതിൽ ഉൾപ്പെടുന്നത്. അതൊന്നും ആധ്യാത്മികയുടെ ഉയർന്ന സ്ഥാനമാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനം എന്ന് പറയുന്ന ആത്മവിദ്യ എന്നാണ് ഇനി ആവശ്യപ്പെടാൻ പോകുന്ന ആത്മസ്വരൂപത്തെ മനസ്സിലാക്കുക. അതാണ് നമ്മൾ സാധാരണ മനുഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന ഉണ്ടല്ലോ, നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന യോഗവിദ്യകളും മറ്റഭ്യാസങ്ങളും ഒക്കെ, അതൊന്നും ഇവിടെ ഈ നിലയിൽ നിന്ന് നോക്കുമ്പോൾ അതൊന്നും ആത്മവിദ്യയുടെ വെറും ബാലപാഠങ്ങളെയാണെന്ന് ആത്മവിദ്യ ഇനി ഉപദേശിക്കാൻ പോവുകയാണ്, ചോദിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് അന്തർഭവിപ്പിക്കാം, ഉൾപ്പെടുത്തും. ആത്മാവിന്റെ സ്വരൂപ ബോധം, അതാണ് ശരിയായിട്ടുള്ള ആത്മവിദ്യ അദ്വൈത മതമനുസരിച്ച്. ബാക്കി നമ്മൾ സ്വീകരിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഒരു കാലത്ത് അതിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഉപായങ്ങളാകാം. അതുകൊണ്ട് അതെല്ലാം സ്വീകാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും പരമാർത്ഥമല്ല. അതാണ് ഇന്ന് നൽകിയേസ് ആവശ്യപ്പെടുന്നത്. അടുത്ത 19-ാമത്തെ മന്ത്രത്തിൽ ഏഷത്തെ അഗ്ര നസുഗീത സ്വർഗു യമം വ്രണീഭാ ദ്വിതീയനവരേണ ഏതം അഗ്നി കവൈവ പ്രവക്ഷന്തി ജനാസഹ തൃതീയം വരം നചികേതോ ഗണേഷ തേ അഗ്നി നചികേത സ്വർഗ യം അംവൃണീഥ ദ്വിതീയേന വരേണ ഏതം അഗ്നി തവൈവ പ്രവക്ഷന്തി ജനാസഹ തൃതീയം വരം നചികേത വർണേശ്വ യേശത്തെ അഗ്നിർ നചികേത സ്വർഗ്യോ യം അംവ്രണീഥാ ദ്വിതീയേന വരേണ ഏതം അഗ്നി തവൈവ പ്രവക്ഷന്തി ജനാസസ്തൃതീയം വരം നചികേതോ വർണേഷ്വ യേശഃ യമദേവൻ പറയുകയാണ് തേ തുഭ്യം അഗ്നി നിനക്ക് വേണ്ടി ഈ അഗ്നിവിദ്യയെ വരഹ വരദാനം എന്നുള്ള രൂപത്തിൽ ഈ അഗ്നിവിദ്യയെ ഹീ നചികേത അല്ലയോ നചികേതസ് സ്വർഗ്യ സ്വർഗസാധന സ്വർഗപ്രാപ്തിക്കുതകുന്ന വൈരാജപദപ്രാപ്തിക്കുതകുന്നതായ ഈ അഗ്നിവിദ്യയെ ഈ അഗ്നി വരം ആ അഗ്നിവിദ്യയെ വരരൂപത്തിൽ അംവ്രണീഭാഹ ഞാൻ നിനക്ക് ഉപദേശിച്ചു, നീ അത് സ്വീകരിച്ചു കഴിഞ്ഞു. വൃത്തവാൻ നീ അത് സ്വീകരിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിതവാൻ അസിദ്ധിതീയെന്ന് പറയുന്നു. ഇതാണ് രണ്ടാമത്തെ വരത്തിലൂടെ നീ ആവശ്യപ്പെട്ടത്. സോ അഗ്നി വരഹദത്ത ആ വരം ഞാൻ നൽകിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായൊന്നും പറയാനില്ല എന്ന് പറയുന്നു. സ്വർഗപ്രാപ്തിക്കുന്ന ഈ വിദ്യ ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു. ഇത്രയുള്ള ഇനി എന്തെങ്കിലും ഉണ്ട് എന്ന് നീ സംശയിക്കരുതെന്നാണ്. മാത്രമല്ല എന്നിട്ട് അടുത്ത ഒരു വരമെന്നുള്ളതിലേക്ക് ഏതം അഗ്നി ഈ അഗ്നിവിദ്യ തവ ഏവ നാമന നിന്റെ പേരിനാൽ തന്നെ പ്രവക്ഷന്തി പറയപ്പെടും. ആരാണ്? ജനാസഹ അതിന്റെ അർത്ഥം പറയുന്നത് ജനാഹ. നമ്മൾ സാധാരണ ജനാഹ എന്ന് പറയുന്നതാണ്, വേദ വൈദിക ഭാഷയിൽ ജനാസഹ എന്ന് പറയുന്നത്. ജനാസഹ എന്ന് പറഞ്ഞാൽ ജന എന്നുള്ള അർത്ഥമാണ്, ജനങ്ങൾ അങ്ങനെ പറയപ്പെടും, ജനങ്ങളാൽ പറയപ്പെടും, ജനങ്ങൾ അങ്ങനെ പറയും എന്നാണ്. യേശവരഹ ദത്തഹമയ ചതുർത്ഥ പുഷ്ഠേന, ഈ വരം എന്നാൽ നിനക്ക് നൽകിയിരിക്കുന്നു, പുഷ്ഠേന ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, ചതുർത്ഥ നാലാമത്തത് നിന്റെ പേരിൽ ഇത് അറിയപ്പെടട്ടെ എന്നുള്ള വരം. അത് ഞാൻ സ്വയം തന്നതാണ്, നീ ആവശ്യപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഇനി മൂന്നാമത്തെ വരം നിനക്ക് കിട്ടേണ്ടതുണ്ട്, ഇതിന് നാലാമത്തതായി കണക്കാക്കിയാൽ മതി എന്നാണ്. തൃതീയം വരം നചികേത പ്രണീഷ അദൈവ നജീസ്യ, മൂന്നാമത്തെ വരം നീ സ്വീകരിച്ചോളൂ. തസ്മിൻഹ്യാദത്തെ, അത് നൽകാതിരുന്നു കഴിഞ്ഞാൽ ഇരണവാൻ അറിവ് എന്നുള്ള അവിടെ വിട്ടുപോയിരിക്കുകയാണ്. ഇരണവാൻ ഏവാഹം ഇത്യഭിപ്രായ, ഇരണവാനായിത്തീരും, കടപ്പെട്ടവനായിത്തീരും, ഞാൻ കടപ്പെട്ടവനായിത്തീരും എന്നാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് നീ മൂന്നാമത്തെ വരം സ്വീകരിച്ചോളൂ, ഞാനൊരു വരം കൂടുതലാണ് എന്ന് പറഞ്ഞ് ആ പ്രകടനത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ്.